സ്വിറ്റ്സർലൻഡുകാരനായ നവീകരണ കർത്താവ് സഭ നട്ടുവളർത്തുന്നതിനുള്ള ദൈവിക പദ്ധതി തന്നെ സഭയുടെ നവീകരണത്തിനുള്ള പ്രവർത്തക സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കാണാം. നേതാക്കൾ എന്ന നിലയിൽ ജനങ്ങളുടെ ആദരവും പ്രശംസയും ഏറ്റുവാങ്ങി ശീലിച്ച പദവിയും സമ്പത്തുമുള്ള ലോകത്തിൻ്റെ വലിയ മനുഷ്യരെ ആ സ്വർഗീയ അധ്യാപകൻ പിന്നിട്ടുപോയി. സമസൃഷ്ടങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കത്തക്ക വിധം രൂപപ്പെടുവാനോ നസ്രയത്തിലെ വിനീതനായ പുരുഷന്റെ സഹകാരികളാകുവാനോ കഴിയാത്ത വിധം അവർ തങ്ങളുടെ പൊങ്ങച്ചത്തിൽ സ്വാഭിമാനം കൊള്ളുന്നവരും അഹങ്കാരികളും ആയിരുന്നു. എന്നെ അനുഗമിക്ക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന വിളി വിദ്യാഭ്യാസമില്ലാത്ത കഠിനാധ്വാനികളായ ഗലീലയിലെ മീൻപിടുത്തക്കാരോടാണ് സംബോധന ചെയ്യപ്പെട്ടത്. മത്തായി 4:19. ഈ ശിഷ്യന്മാർ താഴ്മയുള്ളവരും പഠിപ്പിക്കാവുന്നവരും ആയിരുന്നു. അവരുടെ കാലത്തിലെ വ്യാജ ഉപദേശങ്ങളുടെ സ്വാധീനം അവരുടെ മേൽ എത്ര കുറവായിരുന്നുവോ അത്രമാത്രം വിജയകരമായി ക്രിസ്തുവിന് അവരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും കഴിഞ്ഞു. വലിയ നവീകരണത്തിൻ്റെ ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട നവീകരണകർത്താക്കൾ എളിയ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു. അവർ അവരുടെ കാലത്തെ ഏതെങ്കിലും പദവിയുടെ അഹങ്കാരത്തിൽ നിന്നും മതഭ്രാന്തിൻ്റെയും പൗരോഹിത്യ തന്ത്രങ്ങളുടെയും സ്വാധീനത്തിൽ നിന്നും മിക്കവാറും സ്വതന്ത്രരായിരുന്നു. വലിയ ഫലം നേടാൻ എളിയ ഉപകരണങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അങ്ങനെയാകുമ്പോൾ മഹത്വം മനുഷ്യന് നൽകപ്പെടുകയില്ല, പ്രത്യുത ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടം ഇച്ഛിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം മഹത്വപ്പെടും. സാക്സണിയിലെ ഒരു ഖനി തൊഴിലാളിയുടെ ഭവനത്തിൽ ലൂഥറിൻ്റെ ജനനത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആൽപ്സിൽ ഉള്ള ഒരു പശുപാലകന്റെ വീട്ടിൽ അൽറിക് സ്വിംഗ്ലി ജാതനായി. സ്വിംഗ്ലിയുടെ ചെറുപ്പകാല ചുറ്റുപാടുകളും ആദ്യകാല പരിശീലനവും ഭാവിയിലെ ദൗത്യത്തിന് അദ്ദേഹത്തെ ഒരുക്കുന്ന തരത്തിലുള്ളതായിരുന്നു. സ്വാഭാവിക പ്രതാപം, സൗന്ദര്യം, ഗംഭീരമായ ഔന്നത്യം എന്നീ രംഗങ്ങളുടെ ഇടയിൽ വളർത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മഹത്വം, ശക്തി, പ്രതാപം എന്നിവയുടെ അവബോധത്താൽ നേരത്തെ തന്നെ ഉത്ബോധിപ്പിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വദേശത്തിലെ പർവ്വതപ്രദേശങ്ങളിൽ നടന്ന ധീരപ്രവൃത്തികളുടെ ചരിത്രം തൻ്റെ ചെറുപ്പകാലത്തിലെ അഭിലാഷങ്ങളെ ഉത്തേജിപ്പിച്ചു. തൻ്റെ ഭക്തയായ വലിയമ്മച്ചിയിൽ നിന്നും ഏതാനും വിലയേറിയ വേദപുസ്തക കഥകൾ അദ്ദേഹം കേട്ടിരുന്നു. അവ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും ശേഖരിച്ചവയായിരുന്നു. ഗോത്രപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ധീരപ്രവൃത്തികൾ, പാലസ്തീനിലെ കുന്നുകളിൽ ആടുപേയിച്ചു നടന്ന ഇടയന്മാരോട് ദൂതന്മാർ സംസാരിച്ചത്, ബേത്ലഹേമിലെ ശിശു, കാൽവറിയിലെ ക്രിസ്തു എന്നിവയെല്ലാം അതീവ താൽപ്പര്യത്തോടെ അദ്ദേഹം കേട്ടിരുന്നു. ജോൺ ലൂഥറിനെ പോലെ സ്വിംഗ്ലിയുടെ അപ്പനും മകന്റെ വിദ്യാഭ്യാസം ആഗ്രഹിക്കുകയും അവനെ നേരത്തെ തന്നെ സ്വന്തം സ്ഥലത്തു നിന്ന് അയക്കുകയും ചെയ്തു. അവന്റെ മനസ്സ് വേഗത്തിൽ വികസിച്ചു. അവനെ പഠിപ്പിക്കാൻ പറ്റിയ അധ്യാപകരെ എവിടെ കിട്ടുമെന്ന ചോദ്യം പെട്ടെന്നുണ്ടായി. 13-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലെ പ്രശസ്ത വിദ്യാലയം ഉണ്ടായിരുന്ന ബേണിലേക്ക് പോയി. ഏത് വിധേനയും ജീവിതത്തിന്റെ പ്രതീക്ഷകളെ ഉണക്കിക്കളയുന്ന ഒരു അപായ ഭീഷണി അവിടെ ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തെ സന്യാസി മഠത്തിലേക്ക് വശീകരിക്കാൻ ക്രിസ്തീയ സന്യാസിമാർ കഠിന പ്രയത്നം ചെയ്തു. അന്ന് പൊതുജന പ്രീതിക്ക് വേണ്ടി ഡൊമിനിക്കൻ സന്യാസിമാരും ഫ്രാൻസിസ്കൻ സന്യാസിമാരും പരസ്പര മത്സരത്തിലായിരുന്നു. പള്ളികളുടെ പകിട്ടാർന്ന അലങ്കാരങ്ങൾ, ആചാരങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ, കീർത്തികേട്ട തിരുശേഷിപ്പുകളുടെ ആകർഷണങ്ങൾ, അത്ഭുതം പ്രവർത്തിക്കുന്ന വിഗ്രഹങ്ങൾ എന്നിവയാൽ ഇത് ഉറപ്പാക്കുവാൻ അവർ പ്രയത്നിച്ചു. ഈ നിപുണനായ വിദ്യാർത്ഥിയെ കിട്ടിയാൽ തങ്ങൾക്ക് ലാഭവും ബഹുമതിയും ഉറപ്പാക്കാമെന്ന് ബേണിലെ ഡൊമിനിക്കൻ സന്യാസിമാർ കണ്ടു. മനുഷ്യരെ തങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് ആകർഷിച്ച് അങ്ങനെ ആദായം വർദ്ധിപ്പിക്കാൻ അവർ നടത്താറുള്ള എല്ലാ ആഡംബര പ്രകടനത്തെക്കാളും അദ്ദേഹത്തിൻ്റെ അത്യന്തമായ യുവത്വം, എഴുത്തുകാരനും പ്രസംഗകനും എന്ന നിലയിലുള്ള സ്വാഭാവിക കഴിവുകൾ, കവിതയിലും സംഗീതത്തിലുമുള്ള ഉജ്ജ്വല കലാവാസന എന്നിവയെല്ലാം കൂടുതൽ ഫലപ്രദമാണെന്ന് അവർ മനസ്സിലാക്കി. തട്ടിപ്പും മുഖസ്തുതിയും കൊണ്ട് പ്രലോഭിപ്പിച്ച് സ്വിംഗ്ലിയെ തങ്ങളുടെ ആശ്രമത്തിൽ പ്രവേശിപ്പിക്കാൻ അവർ പ്രയത്നിച്ചു. ലൂഥർ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആശ്രമത്തിലെ ഒരു ഇടുങ്ങിയ മുറിയിൽ സ്വയം മറവ് ചെയ്യപ്പെട്ടു. ദൈവത്തിൻ്റെ ദിവ്യ സംരക്ഷണം അദ്ദേഹത്തെ രക്ഷിക്കാതെ ഇരുന്നെങ്കിൽ താൻ ലോകത്തിന് നഷ്ടമാകുമായിരുന്നു. അതേ ആപത്ത് അഭിമുഖീകരിക്കുവാൻ സ്വിംഗ്ലി അനുവദിക്കപ്പെട്ടില്ല. സന്യാസിമാരുടെ ഹീനമായ ഉദ്ദേശത്തെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ പിതാവിന് ദൈവകാരുണ്യത്താൽ ലഭിച്ചു. വിലകെട്ടതും അലസവുമായ സന്യാസ ജീവിതത്തെ തൻ്റെ മകൻ പിന്തുടരുന്നത് അനുവദിക്കാൻ പിതാവിന് താൽപ്പര്യമില്ലായിരുന്നു. മകന്റെ ഫലപ്രദമായ ഭാവി സ്തംഭനാവസ്ഥയിലാണെന്ന് കണ്ട അദ്ദേഹം താമസിയാതെ വീട്ടിലേക്ക് മടങ്ങുവാൻ അവനെ നിർദ്ദേശിച്ചു. ആജ്ഞ അനുസരിക്കപ്പെട്ടു എങ്കിലും യുവാവിന് തൻ്റെ ജന്മസ്ഥലത്ത് ദീർഘനാൾ സംതൃപ്തനായിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടനെ ബാസലിൽ പഠനം പുനരാരംഭിച്ചു. ഇവിടെ വച്ചാണ് സ്വിംഗ്ലി ആദ്യമായി ദൈവത്തിൻ്റെ സൗജന്യമായ കൃപയുടെ സുവിശേഷം കേൾക്കുന്നത്. പുരാതന ഭാഷാ അധ്യാപകനായിരുന്ന വിറ്റംബാച്ച് ഗ്രീക്കും എബ്രായി ഭാഷയും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദപുസ്തകത്തിലേക്ക് നയിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ദിവ്യപ്രകാശകിരണങ്ങൾ പതിക്കുവാൻ ഇടവരുകയും തത്വചിന്തകന്മാരും അധ്യാപകരും പഠിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളേക്കാൾ അതിപുരാതനവും വിലയേറിയതുമായ കൂടുതൽ ശ്രേഷ്ഠ സത്യമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പാപിയുടെ ഏക ഉദ്ധാരണം ക്രിസ്തുവിൻ്റെ മരണമാണെന്നുള്ള പുരാതന സത്യമായിരുന്നു അത്. സ്വിംഗ്ലിക്ക് ഉദയത്തിന് മുൻപ് വരുന്ന പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ പോലെയായിരുന്നു ആ വാക്കുകൾ. തൻ്റെ ജീവിത തുറയിൽ സേവനമനുഷ്ഠിക്കുവാൻ ബാസലിൽ നിന്ന് സ്വിംഗ്ലി പെട്ടെന്ന് വിളിക്കപ്പെട്ടു. സ്വന്തം ദേശത്തു നിന്നും അധികം ദൂരെയല്ലാത്ത ആൽപ്സ് പർവ്വതനിരകളിലുള്ള ഒരു ഇടവകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തന സ്ഥലം. പൗരോഹിത്യ പട്ടം ലഭിച്ചതിന് ശേഷം ദിവ്യസത്യത്തെ ആരായുന്നതിന് പൂർണ്ണ ആത്മാവോടെ തന്നെത്താൻ സമർപ്പിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടം ആരുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് താൻ എത്രമാത്രം അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിന് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്നു എന്ന് ഒരു സഹ നവീകരണകർത്താവ് പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകം ആരായുംതോറും റോമിൻ്റെ മതനിന്ദയും വചനസത്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടുതൽ തെളിവായി വന്നുകൊണ്ടിരുന്നു. ബൈബിൾ വചനവും തെറ്റുപറ്റാത്ത സമ്പൂർണ്ണ നിയമവും ആകയാൽ അദ്ദേഹം തന്നെ തന്നെ അതിനായി സമർപ്പിച്ചു. അത് അതിൻ്റെ സ്വന്തം വ്യാഖ്യാതാവായിരിക്കണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മുൻവിധിയോടുകൂടിയ സിദ്ധാന്തമോ ഉപദേശമോ നിലനിർത്താനായിട്ട് വേദപുസ്തകം വിശദീകരിക്കാൻ അദ്ദേഹം തുനിഞ്ഞില്ല. എന്നാൽ സ്പഷ്ടമായതും നേരിട്ടുള്ളതുമായ അതിൻ്റെ ഉപദേശങ്ങൾ എന്താണെന്ന് പഠിക്കുന്നത് തൻ്റെ കടമയായി കരുതി. അതിൻ്റെ ശരിയായും മുഴുവനായുമുള്ള അർത്ഥം ഗ്രഹിക്കുന്നതിന് സ്വന്തമായി ചെയ്യാവുന്നതെല്ലാം അദ്ദേഹം ആരാഞ്ഞു. കൂടാതെ പ്രാർത്ഥനയോടും ആത്മാർത്ഥതയോടും കൂടെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മ സഹായത്തിനായും അദ്ദേഹം പ്രാർത്ഥിച്ചു. തിരുവെഴുത്തുകൾ മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് വരുന്നു. ആ പ്രഭാഷണം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള പരിജ്ഞാനവും ദൈവം തരും. ദൈവവചനം പരാജയപ്പെടാൻ സാധ്യമല്ല, അത് പ്രശോഭിക്കുന്നതാണ്. അത് സ്വയം പഠിപ്പിക്കുന്നു, വെളിപ്പെടുത്തുന്നു. എല്ലാ കൃപയാലും രക്ഷയാലും അത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അത് ദൈവത്തിൽ ആശ്വസിപ്പിക്കുന്നു, താഴ്മയുള്ളവനാക്കുന്നു. അത് അവകാശം നഷ്ടപ്പെടുത്തുക പോലും ചെയ്തിട്ട് ദൈവത്തെ ആശ്ലേഷിക്കുന്നു എന്ന് സ്വിംഗ്ലി പറഞ്ഞു. ഈ വാക്കുകളുടെ സത്യാവസ്ഥ സ്വിംഗ്ലി സ്വയം തെളിയിക്കുകയുണ്ടായി. ഈ സമയത്തെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് എഴുതി, വിശുദ്ധ ഗ്രന്ഥത്തിന് എന്നെ തന്നെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ തുടങ്ങിയപ്പോൾ തത്വശാസ്ത്രവും വേദശാസ്ത്രവും എല്ലായ്പ്പോഴും എന്നോട് മല്ലിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ ഈ ചിന്തയിലേക്ക് വന്നു, കള്ളം പറയുന്നവരെ അങ്ങ് തടയുകയും ദൈവത്തിൻ്റെ ലളിതമായ വചനത്തിൽ നിന്ന് മാത്രം ദൈവത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ദൈവത്തോട് അവൻ്റെ വെളിച്ചത്തിനായി യാചിക്കുവാൻ ആരംഭിക്കുകയും അങ്ങനെ ദൈവവചനം എനിക്ക് വളരെ എളുപ്പമായി തുടങ്ങുകയും ചെയ്തു. സ്വിംഗ്ലി പ്രസംഗിച്ച തത്വോപദേശം ലൂഥറിൽ നിന്നും കിട്ടിയവയായിരുന്നില്ല, അത് ക്രിസ്തുവിൻ്റെ തത്വോപദേശമായിരുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ നവീകരണകർത്താവ് ഇപ്രകാരം പറഞ്ഞു, ലൂഥർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്യുന്നു തന്നെ അദ്ദേഹവും ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിലേക്ക് ആനയിച്ച ആത്മാക്കളെക്കാൾ അധികം ആത്മാക്കളെ അദ്ദേഹം ആനയിച്ചിട്ടുണ്ട്. അതങ്ങനെ ആയിരിക്കട്ടെ. എന്നാൽ ക്രിസ്തുവിൻ്റേതല്ലാതെ മറ്റൊരു നാമവും ഞാൻ വഹിക്കുന്നില്ല. ഞാൻ അവൻ്റെ പടയാളിയാണ്, അവൻ മാത്രമാണ് എൻ്റെ നേതാവ്. ഒരിക്കലും ഒരു വരി പോലും ഞാൻ ലൂഥറിന് എഴുതിയിട്ടില്ല, ലൂഥർ എനിക്കും എഴുതിയിട്ടില്ല. അതെന്തുകൊണ്ട്? ദൈവാത്മാവിൻ്റെ സാക്ഷ്യം എത്രമാത്രം ഏകരൂപേണയാണെന്ന് എല്ലാവർക്കും പ്രകടമാകുന്നതിനായി ഞങ്ങൾക്ക് പരസ്പരം ആശയവിനിമയമൊന്നും ഇല്ലാതിരുന്നിട്ടും യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം സംബന്ധിച്ച് ഞങ്ങൾ യോജിപ്പുള്ളവരായിരുന്നു. 1516 ഐൻസ്ഡെലിൻ എന്ന സ്ഥലത്തെ കോൺവെൻറ്റിൽ പ്രസംഗകനാകുവാൻ സ്വിംഗ്ലി ക്ഷണിക്കപ്പെട്ടു. ഇവിടെ അദ്ദേഹത്തിന് റോമിൻ്റെ അഴിമതികളെ കൂടുതൽ സൂക്ഷ്മമായി വീക്ഷിക്കുവാൻ സാധിച്ചു. നവീകരണകർത്താവ് എന്ന നിലയിൽ തൻ്റെ സ്വദേശമായ ആൽപ്സിനപ്പുറം അനുഭവപ്പെടുന്ന ഒരു സ്വാധീനം താൻ ചെലുത്തണമായിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയുണ്ടെന്ന് പറയപ്പെട്ടിരുന്ന ഒരു കന്യകയുടെ വിഗ്രഹമായിരുന്നു ഐൻസ്ഡെലിലെ ആകർഷണങ്ങളിൽ പ്രധാനപ്പെട്ടത്. കോൺവെൻറ്റിൻ്റെ പ്രവേശന കവാടത്തിന് മുകളിൽ ഇപ്രകാരം കൊത്തിവച്ചിരുന്നു, പൂർണ്ണമായ പാപമോചനം ഇവിടെ നിന്നും കരസ്ഥമാക്കാവുന്നതാണ്. എല്ലാ കാലത്തും തീർത്ഥാടകർ കന്യകയുടെ ഈ പുണ്യസങ്കേതത്തിൽ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ വർഷം തോറും ഉള്ള പ്രതിഷ്ഠയുടെ വലിയ പെരുന്നാളിൽ സ്വിറ്റ്സർലൻഡിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും കൂടാതെ ഫ്രാൻസിൽ നിന്നും ജർമ്മനിൽ നിന്നു പോലും വലിയ പുരുഷാരം ഇവിടെ എത്തിയിരുന്നു. ഈ കാഴ്ച കണ്ട് മനം നൊന്ത് സ്വിംഗ്ലി ഈ അന്ധവിശ്വാസത്തിനടിമകളായവരോട് സുവിശേഷത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കുവാനുള്ള അവസരം കണ്ടെത്തി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: സൃഷ്ടിയുടെ ഏതെങ്കിലും ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതലായി ദൈവം ഈ ദൈവാലയത്തിലുണ്ടെന്ന് സങ്കല്പിക്കരുത്. നിങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ താമസിച്ചിരുന്നാലും ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. പ്രയോജനപ്രദമല്ലാത്ത ജോലികൾ, ക്ലേശകരമായ തീർത്ഥാടനങ്ങൾ, നേർച്ചകൾ, വിഗ്രഹങ്ങൾ, കന്യകയ്ക്കോ വിശുദ്ധന്മാർക്കോ വേണ്ടിയുള്ള സ്തുതിഗീതങ്ങൾ എന്നിവയ്ക്ക് ദൈവപ്രീതി ഉറപ്പാക്കാൻ സാധിക്കുമോ? വാക്കുകളുടെ പെരുപ്പം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന കൊണ്ട് എന്ത് ലഭിക്കും? സന്യാസികളുടെ പളവളപ്പുള്ള ശിരോവസ്ത്രം കൊണ്ടും മുണ്ടനം ചെയ്ത തലകൊണ്ടും നീണ്ടുതൂങ്ങുന്ന കുപ്പായം കൊണ്ടും സ്വർണ്ണ ചിത്ര തയ്യലുള്ള ചെരുപ്പുകൾ കൊണ്ടും എന്ത് നേട്ടം? ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയാകട്ടെ ദൈവത്തിൽ നിന്ന് അകലെയും. ഒരിക്കൽ ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ യാഗം നിത്യതയോളം എല്ലാ വിശ്വാസികളുടെയും പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അനേക കേൾവിക്കാർക്ക് ഈ പഠിപ്പിക്കൽ സ്വാഗതാർഹം അല്ലായിരുന്നു. തങ്ങളുടെ അധ്വാനമേറിയ യാത്രകൾ വെറുതെയായി എന്ന് പറഞ്ഞപ്പോൾ അത് കൈപ്പേറിയ നിരാശയായി തീർന്നു. ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന പാപക്ഷമ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. റോം അവർക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ സ്വർഗത്തിലേക്കുള്ള പഴയ വഴി അവർക്ക് തൃപ്തിയായിരുന്നു. പൂർവാധികം മെച്ചപ്പെട്ട എന്തെങ്കിലും അന്വേഷിക്കുന്നതിലുള്ള ഉത്കണ്ഠയിൽ നിന്നും അവർ ഉള്ളിൽ ഒതുങ്ങിക്കൂടി. ഹൃദയവിശുദ്ധിയെ അന്വേഷിക്കുന്നതിനേക്കാൾ അവർക്ക് എളുപ്പം രക്ഷയ്ക്ക് വേണ്ടി പുരോഹിതന്മാരെയും പോപ്പിനെയും ആശ്രയിക്കുക എന്നതായിരുന്നു. എന്നാൽ വേറൊരു സമൂഹം ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിൻ വാർത്ത ആഹ്ലാദത്തോടെ അംഗീകരിച്ചു. അവർക്ക് ആത്മസമാധാനം കൊടുക്കുവാൻ റോം ആധികാരികമായി ആവശ്യപ്പെട്ടിരുന്ന ആചാരങ്ങൾക്ക് സാധിച്ചില്ല. രക്ഷകന്റെ രക്തം അവരുടെ സംതൃപ്തിക്കായി വിശ്വാസത്താൽ അവർ സ്വീകരിച്ചു. ഇക്കൂട്ടർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയിട്ട് തങ്ങൾ സ്വീകരിച്ച അമൂല്യ വെളിച്ചം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ സത്യം കുഗ്രാമത്തിൽ നിന്ന് കുഗ്രാമത്തിലേക്കും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും എത്തിച്ചതിൻ്റെ ഫലമായി കന്യകയുടെ പള്ളിയിലെ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു. വഴിപാടുകൾ കുറഞ്ഞതിൻ്റെ ഫലമായി സ്വിംഗ്ലിയുടെ ശമ്പളം കുറഞ്ഞു. അതിൽ നിന്നായിരുന്നു സ്വിംഗ്ലിക്ക് ശമ്പളം കൊടുത്തിരുന്നത്. എങ്കിലും മതഭ്രാന്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ശക്തി ഉടയ്ക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമായി. സ്വിംഗ്ലി ചെയ്തുകൊണ്ടിരുന്ന വേലയെപ്പറ്റി സഭാ ഭരണാധികാരികൾ അജ്ഞരായിരുന്നില്ല. പക്ഷെ തൽക്കാലത്തേക്ക് അവർ അതിലിടപെട്ടില്ല എന്ന് മാത്രം. എന്നിട്ടും തങ്ങളുടെ വശത്തേക്ക് സ്വാധീനിക്കാം എന്ന് ആശിച്ചുകൊണ്ട് മധുരവചനങ്ങളാൽ അദ്ദേഹത്തെ ജയിക്കാൻ യത്നിച്ചു. അതേസമയം പൊതുജന ഹൃദയങ്ങളിൽ സത്യം ഒരു സ്വാധീനം ആർജിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ വിശാല സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ ഐൻസിഡനിലിനെ വേല അദ്ദേഹത്തെ സജ്ജമാക്കുകയും അദ്ദേഹം അവിടെ പ്രവേശിക്കുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം സൂറിച്ചിലെ മദ്രാസന പള്ളിയിലെ പ്രസംഗക പദവിയിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. സ്വിസ് രാഷ്ട്രസഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു സൂറിച്ച്. സൂറിച്ചിൽ തൻ്റെ സ്വാധീനം വ്യാപകമായി അറിയപ്പെട്ടിരുന്നു. സൂറിച്ചിലേക്ക് ക്ഷണിച്ച പുരോഹിതർ നവീകരണത്തിൽ തൽപരരല്ലാത്തതിനാൽ അവർ അദ്ദേഹത്തിൻ്റെ കടമകളെക്കുറിച്ച് നിർദ്ദേശിച്ചു. അവർ ഇപ്രകാരം പറഞ്ഞു: ഏറ്റവും ചെറിയവനെപ്പോലും അവഗണിക്കാതെ ഈ സഭയുടെ മുതലെടുപ്പ് വസൂലാക്കാനുള്ള എല്ലാ നടപടിയും നീ ചെയ്യണം. പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ടും കുമ്പസാരക്കൂട്ടിലിരുന്നുകൊണ്ടും അവരുടെ എല്ലാ ബാധ്യതകളും ദശാംശവും കൊടുക്കുവാനും നേർച്ച കാഴ്ചകളാൽ സഭയോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കാനും വിശ്വാസികളെ ഗുണദോഷിക്കണം. രോഗികളിൽ നിന്നും കുർബാനിൽ നിന്നും മാത്രമല്ല, പൊതുവെ പറഞ്ഞാൽ പൗരോഹിത്യപരമായ ഓരോ കൂദാശകളിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാൻ നീ ശുഷ്കാന്തിയുള്ളവൻ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഉപദേശകർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. കൂദാശകൾ നടത്തുന്നതും പ്രസംഗിക്കുന്നതും ക്രിസ്തീയ സമൂഹത്തെ സംരക്ഷിക്കുന്നതും എല്ലാം പുരോഹിതൻ്റെ ജോലിയിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ ഇതിനൊക്കെ ആയിട്ട് നിനക്കൊരു പകരക്കാരനെ നിയമിക്കാം. പ്രത്യേകിച്ചും പ്രസംഗത്തിന് പ്രശസ്തരായ ആളുകൾക്കല്ലാതെ ആർക്കും നീ കൂദാശകൾ നടത്താൻ പാടില്ല. അതും അവർ ആവശ്യപ്പെട്ടാൽ മാത്രം. ആളുകളെ വിവേചിക്കാതെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും നിന്നെ നിരോധിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങളെല്ലാം സ്വിംഗ്ലി നിശബ്ദനായി ശ്രദ്ധിച്ചു. മറുപടിയായി തന്നെ ഈ പ്രധാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് മാനിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് താൻ കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനക്രമം വിശദീകരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ദീർഘനാളുകളായിട്ട് ക്രിസ്തുവിൻ്റെ ജീവിതം ജനങ്ങളിൽ നിന്നും മറച്ചിരിക്കുകയാണ്. ഞാൻ മത്തായിയുടെ സുവിശേഷം മുഴുവനും അടിസ്ഥാനമാക്കി പ്രസംഗിക്കും. തിരുവചനം മാത്രം അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ആഴത്തെ അറിയിച്ചുകൊണ്ട് ഒരു പുസ്തകഭാഗം വേറൊന്നുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ വിവേകത്തെ അന്വേഷിക്കാനുള്ള സുസ്ഥിരവും ഗൗരവവുമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ പ്രസംഗിക്കും. ദൈവത്തിൻ്റെ മഹത്വത്തിനും തൻ്റെ ഏകപുത്രൻ്റെ പുകഴ്ചയ്ക്കും ആത്മാക്കളുടെ യഥാർത്ഥ രക്ഷയ്ക്കും സത്യവിശ്വാസത്തിൽ അവർ ആത്മീയ ഉന്നതി നേടുന്നതിനും ഞാൻ എൻ്റെ ശുശ്രൂഷ ദൈവസേവയ്ക്കായി സമർപ്പിക്കും. ചില പുരോഹിതന്മാർ അദ്ദേഹത്തിൻ്റെ പദ്ധതിയോട് പ്രതികൂലിച്ചെങ്കിലും അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തെങ്കിലും സ്വിംഗ്ലി ദൃഢചിത്തനായി തന്നെ നിലകൊണ്ടു. അദ്ദേഹം പുതിയ രീതി ഒന്നും നടപ്പിലാക്കില്ലെന്നും ആദ്യകാലത്ത് സഭയുടെ വിശുദ്ധ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പഴയ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു. അദ്ദേഹം പഠിപ്പിച്ച സത്യങ്ങളോട് മുമ്പേ തന്നെ താല്പര്യം ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി. ദീർഘകാലമായി ദൈവാരാധനയിൽ സംബന്ധിക്കാതിരുന്ന പലരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രചോദനം നൽകുന്ന ജീവിതകഥകൾ, പഠിപ്പിക്കലുകൾ, മരണം എന്നിവ സുവിശേഷങ്ങളിൽ നിന്ന് വായിച്ചും വിവരിച്ചും കൊണ്ട് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. ഐൻസിഡനിനെ പോലെ ഇവിടെയും ദൈവവചനം അപ്രമാദിത്വമുള്ള അധികാരമായും ക്രിസ്തുവിൻ്റെ മരണം മാത്രമാണ് ഏകയാഗമെന്നും അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളെ രക്ഷയുടെ യഥാർത്ഥ ഉറവിടമായ ക്രിസ്തുവിലേക്കാണ് നയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യതന്ത്രജ്ഞരും പണ്ഡിതരും വൈദഗ്ധ്യം നേടിയ കൈത്തൊഴിലാളികളും കൃഷിക്കാരും എന്ന് വേണ്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പ്രസംഗകന്റെ ചുറ്റും കൂടി അഗാധമായ താൽപ്പര്യത്തോടെ അവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. അദ്ദേഹം യാതൊരു ഭയവും കൂടാതെ ആ കാലങ്ങളിലെ തിന്മകളെയും അഴിമതികളെയും ശക്തമായി താക്കീത് ചെയ്യുകയും സൗജന്യമായ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. അനേകർ ഭദ്രാസന പള്ളിയിൽ നിന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങി. ഈ മനുഷ്യൻ ഒരു സത്യപ്രസംഗകനാണ്. അദ്ദേഹം ഈജിപ്തിലെ ഇരുട്ടിൽ നിന്നും നമ്മെ മേൽപോട്ട് നയിക്കുന്ന മോശ ആയിരിക്കുമെന്ന് അവർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ ആദ്യം അത്യുത്സാഹത്തോടെ അംഗീകരിച്ചെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ എതിർപ്പുണ്ടായി. ക്രിസ്തീയ സന്യാസികൾ അദ്ദേഹത്തിൻ്റെ ജോലിയെ വിഘ്നപ്പെടുത്താനും പഠിപ്പിക്കലുകളെ നിന്ദിക്കുവാനും തുടങ്ങി. നിന്ദാപൂർവമായ പരിഹാസത്തോടും ആക്ഷേപത്തോടും കൂടെ അനേകർ അദ്ദേഹത്തെ ആക്രമിച്ചു. മറ്റുള്ളവർ ധിക്കാരവും ഭീഷണിയും അവലംബിച്ചു. എന്നാൽ ദുഷ്ടനെ യേശുക്രിസ്തുവിലേക്ക് നേടണമെന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മുടെ കണ്ണുകൾ പല കാര്യങ്ങൾക്ക് നേരെ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വിംഗ്ലി ഇതെല്ലാം ക്ഷമയോടെ സഹിച്ചു. ഈ സമയത്ത് ഒരു പുതിയ പ്രവർത്തക സംഘം നവീകരണവേല മുന്നോട്ട് നയിക്കുവാൻ തുടങ്ങി. ബാസലിലെ നവീകരണ പ്രസ്ഥാനത്തോട് വിശ്വാസമുള്ള ഒരു സുഹൃത്ത് ലൂഥറിൻ്റെ പുസ്തകങ്ങളുടെ വിതരണം വെളിച്ചം വിതറുന്നതിനുള്ള ശക്തിയേറിയ ഉപാധിയായിരിക്കും എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്രകാരം ശൃംഖലയ്ക്ക് എഴുതി, ഈ മനുഷ്യന് ആവശ്യത്തിന് ദീർഘദൃഷ്ടിയും സാമർത്ഥ്യവും ഉണ്ടോ എന്ന് നിശ്ചയിക്കുക. ഉണ്ടെങ്കിൽ അവൻ സ്വിറ്റ്സർലൻഡിലെ സിറ്റിയിൽ നിന്ന് സിറ്റിയിലേക്കും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും വീട്ടിൽ നിന്ന് വീട്ടിലേക്കും ലൂഥറിൻ്റെ കൃതികളും സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ വിശദീകരണങ്ങളും കൊണ്ടുപോകട്ടെ. അവരെ അറിയപ്പെടും തോറും കൂടുതൽ വാങ്ങുന്നവരെയും അവർ കണ്ടുമുട്ടും. അങ്ങനെ വെളിച്ചം രംഗപ്രവേശനം ചെയ്തു. അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ബന്ധനങ്ങളെ പൊട്ടിക്കാൻ ദൈവം ഒരുങ്ങുന്ന നേരത്തെല്ലാം സാത്താൻ മനുഷ്യനെ അന്ധകാരത്തിൽ മൂടിയിടാനും കാൽവിലങ്ങുകൾ കൂടുതൽ ഉറപ്പാക്കാനും വലിയ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. പാപക്ഷമയും നീതീകരണവും ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവതരിപ്പിക്കുവാനായി ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എഴുന്നേറ്റപ്പോൾ പണത്തിന് പാപക്ഷമ നൽകിക്കൊണ്ട് ക്രൈസ്തവ ലോകത്തിൽ ആകമാനം ചന്ത തുറക്കാനായി റോം പുതുക്കപ്പെട്ട ഊർജത്തോടെ മുന്നോട്ട് നീങ്ങി. ഓരോ പാപത്തിനും തനത് വിലയുണ്ടായിരുന്നു. സഭയുടെ ഖജനാവ് നല്ലതുപോലെ നിറച്ചു സൂക്ഷിക്കുന്നവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള അധികാരപത്രം സൗജന്യമായി അനുവദിക്കപ്പെട്ടിരുന്നു. അങ്ങനെ രണ്ട് പ്രസ്ഥാനങ്ങളും മുന്നോട്ടു പോയി. ഒന്ന് പണം വാങ്ങി പാപക്ഷമ കൊടുത്തു, മറ്റത് ക്രിസ്തുവിലൂടെ പാപക്ഷമ കൊടുത്തു. റോം പാപത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അതിനെ വരുമാന മാർഗമാക്കി. നവീകരണകർത്താക്കൾ പാപത്തെ വെറുത്തുകൊണ്ട് അനുരഞ്ജകനും ഉദ്ധാരകനുമായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. ജർമ്മനിയിൽ പാപമോചന ചീട്ടിൻ്റെ വിൽപ്പനയ്ക്ക് ഡൊമിനിക്കൻ സന്യാസികളെ ചുമതലപ്പെടുത്തുകയും ദുഷ്കീർത്തിയുള്ള ടെറ്റ്സലിനെ കൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്തിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ഇറ്റലിക്കാരനായ സാംസൺ എന്ന സന്യാസിയുടെ നിയന്ത്രണത്താൽ അതിൻ്റെ വ്യാപാരം ഫ്രാൻസിസ്കൻ സന്യാസികളുടെ കൈകളിൽ അർപ്പിക്കപ്പെട്ടിരുന്നു. പാപ്പാത്വ ഖജനാവ് നിറയ്ക്കാനായി ജർമ്മനിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും അളവില്ലാത്ത ദ്രവ്യം ശേഖരിക്കുക വഴി സാംസൺ സഭയ്ക്ക് നല്ല സേവനം നേരത്തെ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചുകൊണ്ടും പാവപ്പെട്ട കൃഷിക്കാരുടെ അപര്യാപ്തമായ വരുമാനം തട്ടിപ്പറിച്ചുകൊണ്ടും സമ്പന്ന വർഗങ്ങളിൽ നിന്നും വിലയേറിയ ഖണ്ഡിതമായ ദാനങ്ങൾ വാങ്ങിക്കൊണ്ടും സ്വിറ്റ്സർലൻഡിലുടനീളം നടന്നു. നവീകരണത്തിൻ്റെ സ്വാധീനതയ്ക്ക് ഈ കച്ചവടം നിർത്തുവാൻ സാധിച്ചില്ലെങ്കിലും അത് വെട്ടിക്കുറയ്ക്കുന്നതായി അനുഭവപ്പെട്ടിരുന്നു. സ്വിംഗ്ലി ഐൻസിഡനിൽ ആയിരിക്കുമ്പോൾ സാംസൺ സ്വിറ്റ്സർലൻഡിൽ പ്രവേശിച്ച് തൻ്റെ വിൽപ്പന ചരക്കുമായി അടുത്തുള്ള ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടയുവാനായി ആ നവീകരണകർത്താവ് പെട്ടെന്ന് പ്രതികരിച്ചു. രണ്ടുപേരും തമ്മിൽ കണ്ടില്ല. സന്യാസിയുടെ കപടവേഷം വെളിച്ചത്താക്കുന്നതിലായിരുന്നു സ്വിംഗ്ലിയുടെ വിജയം. അതോടെ സാംസൺ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. സൂറിച്ചിൽ പാപക്ഷമ വിൽക്കുന്നവനെതിരായി ആവേശത്തോടെ സ്വിംഗ്ലി പ്രസംഗിച്ചു. ആ സ്ഥലത്ത് സാംസൺ പ്രസംഗിച്ചപ്പോൾ ആലോചന സമിതിയിൽ നിന്ന് വന്ന ഒരു ദൂതനെ കണ്ടുമുട്ടി. സാംസൺ അവിടെ നിന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരറിയിപ്പും ദൂതന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം കപടോപായത്താൽ പ്രവേശനം സാധിച്ചുവെങ്കിലും ഒറ്റ പാപമോചന ചീട്ടുപോലും വിൽക്കാൻ സാധിക്കാതെ അവിടെ നിന്നും പോകേണ്ടി വന്നു. അധികം താമസിയാതെ അദ്ദേഹം സ്വിറ്റ്സർലൻഡ് വിട്ടു. 1519 സ്വിറ്റ്സർലൻഡിലുടനീളം വ്യാപകമായ ഒരു മഹാബാധയാൽ വലിയ ആൾനാശമുണ്ടാകുകയും ഇത് നവീകരണത്തിന് ആക്കം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സംഹാരകനെ മുഖാമുഖമായി കാണാൻ മനുഷ്യർക്കിടവന്നപ്പോൾ തങ്ങൾ വാങ്ങിയ പാപക്ഷമകൾ എത്ര വിലകെട്ടതും പാഴായതുമായിരുന്നു എന്ന് അവർ ചിന്തിച്ചു. അവർ തങ്ങളുടെ വിശ്വാസത്തിന് കൂടുതൽ ഉറപ്പായ അടിസ്ഥാനത്തിന് വേണ്ടി കാംക്ഷിച്ചു. സൂറിച്ചിൽ വെച്ച് സ്വിംഗ്ലിയും രോഗബാധിതനായി. രോഗമുക്തിയെക്കുറിച്ചുള്ള പ്രത്യാശ കൈവിടത്തക്ക വിധം അദ്ദേഹത്തിൻ്റെ നില വഷളാകുകയും അദ്ദേഹം മരിച്ചെന്ന് വ്യാപകമായി വൃത്താന്തം പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ പരീക്ഷാഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രത്യാശയും ധൈര്യവും ഇളക്കമറ്റതായിരുന്നു. പാപത്തിൻ്റെ അനുരഞ്ജനത്തിനുള്ള മുഴുശേഷിയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാൽവറിയിലെ ക്രൂശിലേക്ക് അദ്ദേഹം വിശ്വാസത്താൽ നോക്കി. അദ്ദേഹം മരണവാതിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പണ്ടത്തേതിലും കൂടുതൽ തീവ്രതയോടെ സുവിശേഷം പ്രസംഗിച്ചു. ഒരു പുതുശക്തി വാക്കുകളിൽ അനുഭവപ്പെട്ടു. തങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ശവക്കുഴിയുടെ വക്കിൽ നിന്നും തിരികെ വന്നപ്പോൾ ജനം സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർ തങ്ങളുടെ രോഗികളെയും മരിക്കുന്നവരുടെയും ശുശ്രൂഷയിൽ നിന്ന് വന്നിരുന്നതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വില പണ്ടത്തേതിലും അധികം മനസ്സിലാക്കി. സ്വിംഗ്ലി വചനസത്യങ്ങളുടെ കൂടുതൽ തെളിവായ ധാരണയിൽ എത്തിച്ചേർന്നു. അതിൻ്റെ പുതുക്കുന്ന ശക്തി തന്നിൽ തന്നെ കൂടുതലായി അനുഭവിച്ചു. മനുഷ്യൻ്റെ വീഴ്ച, രക്ഷാപദ്ധതി എന്നീ വിഷയങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘപ്രസംഗങ്ങളുടെ ആധാരം. ആദാമിൽ എല്ലാവരും മരിക്കുകയും ദുഷ്ടതയിൽ മുങ്ങുകയും ശിക്ഷാവിധിക്ക് അർഹരാകുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു വീണ്ടെടുപ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി വാങ്ങി. ഒരു നിത്യമായ യാഗം സുഗമമാക്കുന്നതിന് ശാശ്വതവും ഫലപ്രദവുമായത് അദ്ദേഹത്തിൻ്റെ തീവ്രമായ വാഞ്ഛയാണ്. അതിലുറപ്പുള്ളതും ഇളകാത്തതുമായ വിശ്വാസമർപ്പിക്കുന്ന എല്ലാവർക്കും പകരമായി ദൈവത്തിൻ്റെ നീതി എന്നേക്കുമായി ലഭിക്കുന്നു എങ്കിലും ക്രിസ്തുവിൻ്റെ കൃപയാൽ മനുഷ്യർക്ക് പാപത്തിൽ തുടരാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് അദ്ദേഹം തെളിവായി പഠിപ്പിച്ചു. എവിടെയെല്ലാം ദൈവത്തിൽ വിശ്വാസമുണ്ടോ അവിടെയെല്ലാം ദൈവവും ഉണ്ട്. എവിടെ ദൈവം വസിക്കുന്നുവോ അവിടെ മനുഷ്യരെ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ഉത്സാഹിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു അഭിനിവേശം നിലകൊള്ളുന്നു. സ്വിംഗ്ലിയുടെ പ്രസംഗത്തോടുള്ള താൽപ്പര്യം കൊണ്ട് കേൾക്കാൻ വന്ന ജനക്കൂട്ടത്താൽ ഭദ്രാസനപ്പള്ളി നിറഞ്ഞ് കവിഞ്ഞിരുന്നു. മനുഷ്യർക്ക് വഹിക്കാവുന്ന വിധത്തിൽ അല്പാൽപമായി അദ്ദേഹം സത്യം തൻ്റെ കേൾവിക്കാർക്ക് തുറന്നുകൊടുത്തു. പരിഭ്രമിപ്പിക്കുന്നതും മുൻവിധി ഉളവാക്കുന്നതുമായ മർമ്മങ്ങൾ ഒന്നും തന്നെ ആദ്യം അവതരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലേക്ക് അവരുടെ ഹൃദയങ്ങളെ നേടാനും ദൈവസ്നേഹത്താൽ അവ മാർദ്ദവപ്പെടാനും അവരുടെ മുൻപിൽ ദൈവത്തിൻ്റെ മാതൃകയായി തന്നെത്താൻ സൂക്ഷിക്കുവാനും അദ്ദേഹം യത്നിച്ചു. സുവിശേഷ തത്വങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും നീക്കിക്കളയേണ്ടത് അനിവാര്യമായിത്തീരും. പടിപടിയായി നവീകരണം സൂറിച്ചിൽ മുന്നോട്ടുപോയി. ആപത്സൂചക ധ്വനിയോടെ ശത്രുക്കൾ സജീവമായ എതിർപ്പിനായി എഴുന്നേറ്റു. വിറ്റൻബർഗിലെ കത്തോലിക്ക സന്യാസി ഒരു വർഷത്തിനു മുമ്പ് വേംസിലെ ചക്രവർത്തിയോടും പോപ്പിനോടും തൻ്റെ പ്രതിഷേധം അറിയിച്ചതുപോലെ സൂറിച്ചിലും എല്ലാ സംഗതികളും ഒരു പ്രതിരോധത്തെ ചൂണ്ടിക്കാണിക്കുന്നതായി തോന്നി. സ്വിംഗ്ലുടെ മേൽ തുടരെ ആക്രമണങ്ങൾ ഉണ്ടായി. പാപ്പാത്ത ഭൂപ്രദേശങ്ങളിൽ സമയാസമയങ്ങളിൽ സുവിശേഷത്തിൻ്റെ ശിഷ്യന്മാരെ അപകടപ്പെടുത്തിയിരുന്നു എങ്കിലും അത് മതിയായിരുന്നില്ല. മതനിന്ദയുടെ അധ്യാപകൻ നിശബ്ദനാക്കപ്പെടണം. അതിൻ പ്രകാരം കോൺസ്റ്റന്റിൻസിലെ ബിഷപ്പ് 3 പ്രതിനിധികളെ സൂറിച്ചിലെ പ്രതിനിധി സംഘത്തിലേക്ക് പറഞ്ഞയച്ചു. സഭയുടെ നിയമങ്ങൾ ലംഘിക്കുവാൻ സ്വിംഗ്ലി ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നും അങ്ങനെ സമൂഹത്തിൽ സമാധാനവും നല്ല വ്യവസ്ഥയും അപകടത്തിലാക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സഭയുടെ അധികാരം മാറ്റിയാൽ സാർവത്രികമായ അരാജകത്വമായിരിക്കും ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് സൂറിച്ചിൽ അദ്ദേഹം സുവിശേഷം പഠിപ്പിച്ചിരുന്നു എന്നും സൂറിച്ച് സഖ്യരാഷ്ട്രത്തിലെ മറ്റുള്ള എല്ലാ പട്ടണങ്ങളെക്കാളും കൂടുതൽ ശാന്തവും സമാധാനപൂർണവുമാണെന്നും മറുപടി കൊടുത്തു. അങ്ങനെയെങ്കിൽ പൊതുവെയുള്ള സുരക്ഷിതത്വത്തിന് ക്രിസ്ത്യാനിത്വം സംരക്ഷണമല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. സഭയിൽ തുടരാൻ ഈ പ്രതിനിധികൾ സഭാംഗങ്ങളെ ഗുണദോഷിച്ചു. സഭയ്ക്ക് വെളിയിൽ രക്ഷയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. സ്വിംഗ്ലി പ്രതിവചിച്ചു, ഈ കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ ഇളക്കരുത്. വിശ്വസ്തയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് പത്രോസിന് ആ പേര് കൊടുത്ത അതേ ക്രിസ്തു അതേ പാറ തന്നെയാണ് സഭയുടെ അടിസ്ഥാനം. ഓരോ രാഷ്ട്രത്തിലും പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നു. അവരാണ് യഥാർത്ഥ സഭ. അതിന് വെളിയിൽ ഒരുത്തർക്കും രക്ഷയില്ല. ആ സമ്മേളനത്തിൻ്റെ ഫലമായി ബിഷപ്പിൻ്റെ പ്രതിനിധികളിൽ ഒരാൾ നവീകരണ വിശ്വാസം സ്വീകരിച്ചു. ആ ആലോചനാ സമിതി സ്വിംഗ്ലിക്ക് എതിരായി നടപടിയെടുക്കുന്നത് ഉപേക്ഷിച്ചു. അപ്പോൾ റോം പുതിയ ആക്രമണത്തിന് ഒരുങ്ങി. ശത്രുക്കളുടെ ഗൂഢാലോചനയെപ്പറ്റി അറിവ് കിട്ടിയപ്പോൾ നവീകരണ കർത്താവ് അതിശയോക്തിപരമായി പറഞ്ഞു, അവർ വരട്ടെ, കടലിലേക്ക് ഉന്തി നിൽക്കുന്ന പാറയിലിരിക്കുന്ന കരിവണ്ട് അതിൻ്റെ കാലിൻ കീഴിലുള്ള തിരമാലകളുടെ ഗർജനം കേട്ട് ഭയപ്പെടുന്നതുപോലെ ഞാനവരെ ഭയപ്പെടുന്നു. പുരോഹിതന്മാരുടെ പ്രയത്നങ്ങൾക്ക് അവർ മറിച്ചിടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൂരേക്ക് മാറ്റാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സത്യം തുടർന്ന് വ്യാപിച്ചു. ലൂഥറിൻ്റെ അപ്രത്യക്ഷതയോടെ മ്ലാനമായിരുന്ന ജർമ്മനിയിലെ നവീകരണ പക്ഷക്കാർ സുവിശേഷം സ്വിറ്റ്സർലൻഡിൽ പുരോഗമിക്കുന്നത് കണ്ടിട്ട് വീണ്ടും സജീവമായി. സൂറിച്ചിൽ നവീകരണം ദൃഢീകരിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം കണ്ടത് ദുരാചാര നിയന്ത്രണത്തിലും ഐക്യത്തിൻ്റെയും നിയമവാഴ്ചയുടെയും അഭിവൃദ്ധിയിലും ആയിരുന്നു. സമാധാനത്തിന് അവളുടെ വാസസ്ഥാനം ഞങ്ങളുടെ പട്ടണത്തിലുണ്ട്, സ്വിംഗ്ലി എഴുതി. ഇവിടെ ഒരു വഴക്കോ കാപഠ്യമോ ശത്രുതയോ കിടമത്സരമോ ഇല്ല. കർത്താവിൽ നിന്നല്ലാതെ അങ്ങനെ ഒരു യോജിപ്പ് എവിടെ നിന്ന് വരാനാണ്? സമാധാനത്തിൻ്റെയും ഭക്തിയുടെയും ഫലങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നു. ഉപദേശങ്ങളും കർത്താവിൽ നിന്നും വരുന്നു. നവീകരണം കൊണ്ട് നേടിയ വിജയങ്ങൾ റോമാക്കാരെ റോമിൻ്റെ സ്ഥാനഭ്രംശത്തിനായി കൂടുതൽ നിശ്ചയദാർഢ്യമുള്ള പ്രയത്നങ്ങൾക്കായി അവരെ പ്രേരിപ്പിച്ചു. ജർമ്മനിയിൽ ലൂഥറുടെ വേലയെ അടിച്ചമർത്താനായി പീഡനം അല്പം പോലും ഉപകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നവീകരണത്തെ എതിരിടാൻ അതിൻ്റെ തന്നെ ആയുധങ്ങളെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. അവർ സ്വിംഗ്ലിയുമായി ഒരു വാഗ്വാദം ഏർപ്പെടുത്തുകയും എതിരിടാനുള്ള സ്ഥലവും 2 തർക്കക്കാരുടെയും ഇടയിൽ കാര്യം തീരുമാനിക്കേണ്ട ന്യായാധിപനെയും അവർ തന്നെ തീരുമാനിച്ച് വിജയം ഉറപ്പാക്കുകയും ചെയ്യും. അങ്ങനെ സ്വിംഗ്ലിയെ തങ്ങളുടെ അധീനതയിൽ കിട്ടിയാൽ രക്ഷപ്പെടാതെ അവർ നോക്കിക്കൊള്ളും. നേതാവ് നിശബ്ദനായാൽ പ്രസ്ഥാനത്തെ വളരെ വേഗം അടിച്ചമർത്താം. ഈ ഉദ്ദേശം എങ്ങനെയും ശ്രദ്ധയോടെ ഒളിച്ചുവെച്ചു. ബാദനിൽ വാഗ്വാദം നടത്തുന്നതിനായി ഏർപ്പെടുത്തി. പക്ഷെ സ്വിംഗ്ലി സന്നിഹിതനായിരുന്നില്ല. പാപ്പാത്തു മതക്കാരുടെ പദ്ധതിയിൽ അവിശ്വാസം തോന്നിയ സൂറിച്ചിലെ ആലോചന സമിതി സുവിശേഷത്തിൻ്റെ പുരോഹിതന്മാർക്കായി പാപ്പാത്ത ഭൂപ്രദേശത്ത് കൂമ്പാരങ്ങൾക്ക് തീ കൊളുത്തി ജ്വലിപ്പിച്ച് മുന്നറിയിപ്പ് കൊടുത്തു. തങ്ങളുടെ പാസ്റ്റർമാർ സ്വയം ഈ അപകടത്തിൽ ചെന്നു ചാടുന്നത് അവർ തടഞ്ഞു. റോം അയക്കുന്ന ഒളിപ്പോരാളികളെ സൂറിച്ചിൽ വച്ച് നേരിടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ സത്യത്തിനു വേണ്ടി രക്തസാക്ഷികളുടെ രക്തം ചിന്തപ്പെട്ട ഉടനെ ബാദനിലേക്ക് പോകുന്നത് തീർച്ചയായും മരണത്തിലേക്കുള്ള പോക്കാണ്. ഒരു കൂട്ടം പണ്ഡിതരായ ഡോക്ടർമാരാലും മേൽപ്പട്ടക്കാരാലും പിന്താങ്ങപ്പെട്ടുകൊണ്ട് ഒക്കോലബാഡിയസും ഹാൾളറും നവീകരണക്കാരെ പ്രതിനിധീകരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രശസ്തനായ ഡോക്ടർ എക് ആയിരുന്നു റോമിൻ്റെ പ്രഗത്ഭൻ. ആ സമ്മേളനത്തിൽ സ്വിംഗ്ലി ആഗതനല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. സെക്രട്ടറിമാരെല്ലാം പാപ്പാത്ത മതക്കാരാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മറ്റുള്ളവർ മരണവേദനയുടെ കുറിപ്പുകൾ എഴുതുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരുന്നു. എങ്കിൽ തന്നെയും ബാദനിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ വിശ്വസ്തമായ വിവരണം സ്വിംഗ്ലിക്ക് ദിനവും കിട്ടിയിരുന്നു. ഈ വാഗ്വാദത്തിൽ സന്നിഹിതനായിരുന്ന ഒരു വിദ്യാർത്ഥി എല്ലാ സായാഹ്നത്തിലും ആ ദിവസം നടന്ന വാഗ്വാദത്തെക്കുറിച്ചുള്ള ഒരു രേഖ തയ്യാറാക്കി. ഈ കടലാസുകൾ ഒക്കോലബാഡിയസിന്റെ ദിനംതോറുമുള്ള എഴുത്തുകളോടൊപ്പം സൂറിച്ചിൽ സ്വിംഗ്ലിക്ക് എത്തിച്ചു കൊടുക്കുന്ന ചുമതല വേറെ രണ്ട് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. നവീകരണ കർത്താവ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് മറുപടി എഴുതി. അദ്ദേഹം തന്റെ എഴുത്തുകൾ രാത്രിയിൽ എഴുതുകയും വിദ്യാർത്ഥികൾ രാവിലെ അവയുമായി ബാദനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. പട്ടണവാതിൽക്കൽ ഉണ്ടായിരുന്ന പാറാവുകാരുടെ ജാഗ്രതയിൽ നിന്നും ഒഴിയുന്നതിനായി ഈ ദൂതുവാഹകർ കുട്ടയിൽ വളർത്തുപക്ഷികളെ ഇട്ട് തലയിൽ ചുമന്നുകൊണ്ടുപോയി. അവർ കടന്നുപോകുന്നതിന് തടസ്സം ഒന്നും ഉണ്ടായതുമില്ല. സ്വിംഗ്ലി തന്റെ തന്ത്രശാലിയായ പ്രതിയോഗിയോട് യുദ്ധം നിലനിർത്തി. മൈക്കോണിയസ് ഇങ്ങനെ പറഞ്ഞു, ശത്രുക്കളുടെ മധ്യേ ഇരുന്ന് പ്രതിവാദിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ധ്യാനം, ഉറക്കം ഇല്ലാത്ത രാത്രികൾ, ബാദനിലേക്ക് അയച്ച ഉപദേശങ്ങൾ എന്നിവയാൽ അദ്ദേഹം കൂടുതൽ അധ്വാനിച്ചു. റോമാക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച വിജയത്താൽ സന്തോഷിച്ച് രക്തങ്ങളാൽ തിളങ്ങുന്ന വില കൂടിയ വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ബാദനിലേക്ക് വന്നത്. അവർ സുഖലോലുപതയിൽ നാളുകൾ തള്ളി. ഏറ്റവും ഇഷ്ടമുള്ളതും വില കൂടിയതും രുചികരവുമായ വീഞ്ഞുകൾ കൊണ്ട് അവരുടെ മേശ നിറഞ്ഞിരുന്നു. അവരുടെ പൗരോഹിത്യ ചുമതലകളുടെ ഭാരം ആഹ്ലാദം കൊണ്ടും പാനമഹോത്സവം കൊണ്ടും ലഘൂകരിക്കപ്പെട്ടിരുന്നു. അവരെ അപേക്ഷിച്ച് നവീകരണകർത്താക്കളിൽ വ്യക്തമായി വ്യത്യാസം കാണപ്പെട്ടു. ഒരു കൂട്ടം ധർമ്മക്കാരേക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ടവർ എന്ന നിലയിൽ ആളുകൾ അവരെ നോക്കി. അവരുടെ മിതവ്യയം അവരെ മേശക്കരികിൽ കുറച്ചു സമയമേ പ്രവർത്തിപ്പിച്ചുള്ളൂ. ഇക്കോലബാഡിയസിന്റെ ഭൂവുടമ അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹത്തെ കാണുവാനുള്ള സന്ദർഭം ഉണ്ടാക്കി. ഇക്കോലബാഡിയസ് സദാ പ്രാർത്ഥനയിലോ പഠനത്തിലോ ബദ്ധശ്രദ്ധനായിരിക്കുന്നത് കണ്ടു. അദ്ദേഹം വളരെ അത്ഭുതത്തോടെ പ്രസ്താവിച്ചു, മതനിന്ദകൻ കുറഞ്ഞ പക്ഷം വളരെ ഭക്തനാണ്. ആ സമ്മേളനത്തിൽ പ്രൗഢഗംഭീരമായി അലങ്കരിച്ച പ്രസംഗപീഠത്തിൽ യക് ഗർവത്തോടെ കയറി. വിനീതനായ താണതരം വസ്ത്രം ധരിച്ചിരുന്ന ഇക്കോലബാഡിയസ് ആകട്ടെ പരുഷമായി ചിത്രപ്പണി ചെയ്തിരുന്ന സ്റ്റൂളിൽ എതിരാളികളുടെ മുൻപിലിരിക്കാൻ നിർബന്ധിതനായി. യക്കിന്റെ പ്രൗഢഗംഭീരമായ നാദവും പരിധിയില്ലാത്ത ഉറപ്പും അദ്ദേഹത്തെ തോൽപ്പിച്ചില്ല. പ്രശസ്തിയോടും സ്വർണത്തോടുമുള്ള ആശ അദ്ദേഹത്തിന്റെ അഭിനിവേശത്തെ ഉത്തേജിപ്പിച്ചു. എന്നാൽ വിശ്വാസിയുടെ രക്ഷകന്റെ പ്രതിഫലം ഉദാരമായ ശമ്പളമായിരുന്നു. നല്ല വാദങ്ങൾ തോറ്റപ്പോൾ യക്കിന് അധിക്ഷേപത്തിലും ശപഥത്തിലും അഭയം കണ്ടെത്തേണ്ടി വന്നു. ഇക്കോലബാഡിയസ് ആത്മവിശ്വാസമില്ലാത്ത വിനീതൻ എതിരിടലിൽ നിന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് ഗൗരവമേറിയ പ്രതിജ്ഞയോടുകൂടി വിവാദത്തിൽ പ്രവേശിച്ചു. വിധിയുടെ മാനദണ്ഡ് ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഞാൻ അറിയിക്കുന്നു. പെരുമാറ്റത്തിൽ മര്യാദയുള്ളവനും സൗമ്യനുമായ അദ്ദേഹം പതറാത്തവനും കഴിവുള്ളവനുമാണെന്ന് സ്വയം തെളിയിച്ചു. റോമാക്കാർ അവരുടെ പതിവനുസരിച്ച് സഭയുടെ ആചാരങ്ങൾക്ക് ആധിപത്യം വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ നവീകരണക്കാർ വിശുദ്ധ വചനത്തോട് ദൃഢചിത്തതയോടെ പറ്റിനിന്നു. അദ്ദേഹം പറഞ്ഞു, ഭരണഘടനയോട് അനുരൂപമല്ലെങ്കിൽ ആചാരങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ യാതൊരു ശക്തിയും ഇല്ല. ഇപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ ബൈബിളാണ് ഞങ്ങളുടെ ഭരണഘടന. രണ്ട് തർക്കക്കാരും തമ്മിലുള്ള വിപരീത തത്വം പ്രയോജനമില്ലാത്തതായിരുന്നു. നവീകരണകർത്താവിൻ്റെ ശാന്തവും സ്പഷ്ടവുമായ ന്യായവാദം, സൗമ്യതയോടും വിനയത്തോടും കൂടെയുള്ള അവതരണം എന്നിവ എക്കിൻ്റെ കോലാഹലത്തോടുകൂടിയ ആത്മപ്രശംസാപരമായ ധാരണകളാൽ വെറുപ്പ് നിറഞ്ഞ മനസ്സുകളെ കീഴടക്കി. ചർച്ച 18 ദിവസം തുടർന്നു. അതിൻ്റെ അവസാനത്തിൽ പാപ്പാ മതാനുയായികൾ വലിയ ആത്മവിശ്വാസത്തോടെ വിജയം അവകാശപ്പെട്ടു. മിക്കവാറും പ്രതിനിധികൾ റോമിൻ്റെ പക്ഷം ചേർന്നു. ആലോചനാസഭ നവീകരണക്കാരുടെ മേൽ വിധി പ്രസ്താവിച്ചു. അവരും അവരുടെ നായകനായ സ്വിംഗ്ലിയും സഭാംഗത്വത്തിൽ നിന്നും നീക്കപ്പെട്ടു. പക്ഷേ പ്രയോജനം ഏതു വശത്ത് കിടക്കുന്നു എന്ന് സമ്മേളനത്തിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്തി. നവീകരണക്കാർക്ക് ഒരു ബലമേറിയ പ്രേരക ശക്തി ഈ മത്സരത്താൽ സംജാതമായി. അധികം ദീർഘിക്കുന്നതിന് മുൻപേ പ്രധാന നഗരങ്ങളായ ബേണും ബാസലും നവീകരണം പ്രഖ്യാപിച്ചു.